സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ഈ വൈകവേളയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൃപാദത്തിലേക്ക് അടുത്തു വരുവാനും അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാനും തിരുവചനം കേൾക്കാനും ധ്യാനിപ്പാനും ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ സാവകാശത്തിനും അനുഗ്രഹത്തിനുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ആത്മാവാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണമേ. തിരുവചനത്തിലെ അഗാധമായ സത്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ഏകാഗ്രമാക്കുകയും ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി തീരുവാൻ 30, 60, 100 മേനിയായി വളർന്ന് ഞങ്ങളുടെ ജീവിതത്തിലാകമാനും അതിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം അവിടെ നിടയാക്കണമേ. വചനം പറയുന്നതിന്റെ ദാസിനെ, കേൾക്കുന്നതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിത് ദോഷത്തിനായി ഭവിക്കാതെ തിരുനാമത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും ഞങ്ങളുടെ ആത്മീയ വർദ്ധനവിനും ഇത് കാരണമായി തീരണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ആരംഭിക്കാമല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. അതിന്റെ ലേഖനം എഴുതിയതിനെ സംബന്ധിച്ചും ഉദ്ദേശത്തെ സംബന്ധിച്ചും കാലം എഴുതിയത് ആരാണ് അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയുണ്ടായത്. എനിക്ക് തോന്നുന്നത് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് നമുക്ക് പിന്നാലെ അത് നമുക്ക് ചിന്താ വിഷയമാക്കി തീർക്കാം. അപ്പൊ ഇന്ന് നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റോമാലേഖനം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പൗലോസ്യാരുടെ ഏറ്റവും ദീർഘമായ ലേഖനമാണ്. അതോടൊപ്പം തന്നെ ഈ ലേഖനം വളരെ അഗാധമായ വേദശാസ്ത്ര ദൈവശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണ്. ഇതിന്റെ ഭാഷ തന്നെ വളരെ വ്യത്യസ്തമാണ്. മറ്റ് ലേഖനങ്ങളിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ലളിതമാണ് മറ്റ് ലേഖനങ്ങളെങ്കിൽ ഇതിന്റെ ഭാഷ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു ഭാഷയാണ്. ചിന്തകൾ കുറച്ചുകൂടെ അഗാധമാണ്. അതുകൊണ്ട് നമുക്കിത് കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു ഉള്ളടക്കം നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ എന്നോടോ നിങ്ങൾക്ക് പറയാം. ലളിതമാക്കണമെങ്കിൽ ലളിതമാക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഗാധമായിട്ട് പോകണമെങ്കിൽ അഗാധമായിട്ട് പോകാം. നമ്മളൊരു ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഒന്നും അല്ലല്ലോ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതിനെ കൂടുതൽ നമുക്ക് ധ്യാനാത്മകമായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ല അതിന്റെ മറ്റ് മൂലഭാഷകളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനത്തിലേക്കോ ദൈവശാസ്ത്രപരമായിട്ടുള്ള മറ്റ് ചിന്തകളിലേക്കോ അന്നത്തെ സാഹചര്യ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളോ ഒന്നും ഇതിനകത്ത് പ്രസക്തമല്ല. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു രീതിയിലാണ് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പൊ നമുക്കിവിടെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള, അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇതിനകത്ത് ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മലയാളം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം ഉള്ളതുകൊണ്ട് നമുക്കിനിയും എനിക്ക് തോന്നുന്നു ഇന്നും പറ്റത്തില്ല. അടുത്ത ദിവസം ഇത് വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഗങ്ങളോ വായിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഓർത്തഡോക്സ് ബൈബിള് ഫോളോ ചെയ്യുകയാണെങ്കിൽ മലയാളം ബൈബിൾ ഓർത്തഡോക്സ് ബൈബിളും കൂടെ ഒരുമിച്ചല്ല വരുന്നത്, കാരണം അതിനകത്തെ വാക്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് നമ്മളിപ്പോ 7-ാമത്തെ വാക്യം 1-ാം അധ്യായം 7-ാം വാക്യം കാണുന്ന ആ വാക്യമല്ല ഓർത്തഡോക്സ് ബൈബിളിലെ 7-ാം വാക്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചില വ്യത്യസ്തകൾ അതിനകത്തുണ്ട്. അപ്പൊ അത് നമുക്ക് അതുപോലെ രണ്ടുകൂടെ ഒന്നിച്ച് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്തുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ ഓർത്തഡോക്സ് ബൈബിൾ മാറ്റി വേറെ എന്തെങ്കിലും നമ്മുടെ ഒരു വേർഷൻ ഒരു ലളിതമായിട്ടുള്ള എന്തെങ്കിലും NIV പോലുള്ള വേർഷൻസ് ഏതെങ്കിലും ഞാൻ എടുത്തുകൊള്ളാം. പിന്നെ ഞാൻ ഓർത്തഡോക്സ് ബൈബിളാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നമ്മൾ 1-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. ഇത് ആരംഭിക്കുന്നത് ഗ്രീറ്റിംഗോടുകൂടിയാണ്, അഭിവാദനം. അപ്പൊ പൗലോസ് ലീഹായുടെ സല്യൂട്ടേഷനാണ് ഇല്ലയോ? സല്യൂട്ടേഷൻ. ഇപ്പോൾ സല്യൂട്ടേഷൻ ഈസ് സിമിലർ ടു ഹിസ് അതർ ലെറ്റേഴ്സ്. ദോ ദിസ് ഈസ് ദ ഹിസ് ലോങ്സ്റ്റ് എപ്പിസിൽ. അപ്പം ഒരു ഗ്രീറ്റിങ്ങോടുകൂടിയാണ്, ഒരു ലേഖനമല്ല എഴുതുന്ന, ഒരു എഴുത്താണ്, ഒരു എപ്പിസ്റ്റിലാണ്, ഒരു സഭയ്ക്ക് എഴുതുന്ന എഴുത്താണ്. നമ്മള് നമ്മുടെ തിരുവേണിമാരുടെയൊക്കെ കൽപ്പനകളൊക്കെ വായിക്കുമ്പോൾ ഇതാരാ എഴുതിയത്, എന്തിന് ആർക്കാണ് എഴുതിയത് എന്നുള്ള അങ്ങനെ ഒരു ഒരു അഡ്രസ്സ് ചെയ്യുന്ന രീതി ഉണ്ട്. അത് പഴയ ഒരു രീതി തന്നെയാണ്, ഇവിടെ അത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ വ്യത്യസ്തത ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ജസ്റ്റ് ഒരാളിനെ ഞാൻ ഇന്നിപ്പോ പോൾ എഴുതുന്നു, ഇന്നാർക്ക് എഴുതുന്നു മാത്രമല്ല, കുറച്ചുകൂടെ അതിനകത്ത് ഈ ഈ കാര്യങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പോലീസ് എഴുതുന്നത്. ഇവിടെ പോൾ എ ബോണ്ട് സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കോൾ ടു ബി ആൻ അപ്പോസിൽ സെപ്പറേറ്റഡ് ടു ദ ഗോസ്പെൽ ഓഫ് ഗോഡ് വിച്ച് ഹി പ്രോമിസ്ഡ് ബിഫോർ ത്രൂ ഹിസ് പ്രോഫറ്റ്സ് ഇൻ ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ് കൺസേണിംഗ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് who was born of the seed of David according to the flesh and declared to be the son of God with power according to the spirit of holiness by the resurrection from the dead. Through him we have received grace and apostleship for obedience to the faith among all nations for his name, among whom you also are called of Jesus Christ. To all who are in Rome, beloved of God, called to be saints, grace to you and peace from God our Father and the Lord Jesus Christ. അപ്പോൾ ഇതിന്റെ ഏഴും എട്ടും ഭാഗത്താണ് ഇതിന്റെ, അല്ല ഏഴാമത്തെ വാക്യത്തിലാണ് ഇതിന്റെ അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് വരുന്നത്. പക്ഷെ നമ്മൾ മലയാളം വായിക്കുമ്പോൾ അങ്ങനല്ല. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. വളരെ ദീർഘമായിട്ടുള്ള ഒരു വാക്യമാണിത്, ഒരു വാചകമാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ അതിന്റെ ഈ അതിന്റെ ഇംഗ്ലീഷ് മലയാളം തമ്മിലുള്ള വ്യത്യസ്തയെ കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ്. അപ്പോൾ ഈ പോൾ അഡ്രസ്സസ് ഹിംസെൽഫ് ആസ് എ ബോൺ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ യേശു ദാസനായ ഇല്ലേ, വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട അപ്പോസ്തോലനും ദൈവത്തിന്റെ ദാസനുമായ ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പൊ അവിടെ ദാസനെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മറ്റിടത്ത് ബോൺ സെർവന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദാറ്റ് ഡേ ദ ടേം ബോൺ സെർവന്റ് വാസ് യൂസ് ടു ഡിസ്ക്രൈബ് എ സ്ലേവ് ഹു ഹാഡ് സെർവ്ഡ് ഹിം റിക്വയർഡ് ടൈം ടു റീപേ എ ഡെറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരുത്തനെ ഒരു ഒരു ബോണ്ടാണ്, ഒരു ബോൺ സെർവന്റ് എന്ന് പറയുന്നതിൽ അവന്റെ അവനൊരു കടക്കാരനാണ് അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ ഇവിടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ ദാസനുമായ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റിടത്ത് നമ്മൾ വായിക്കുമ്പോൾ കടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ, ഒരുത്തന് നമ്മളൊരു കടം ആരുടെയെങ്കിലും മേടിച്ചിട്ട് ആ കടം കൊടുക്കുന്നത് വരെ ആ ആളിൽ നാം കടക്കാരനായിരിക്കുന്നത് പോലെ ഞാൻ ക്രിസ്തുവിന്റെ കടക്കാരനായിരിക്കുന്നു, അവന്റെ ദാസനായിരിക്കുന്നു എന്നാണ്. അപ്പൊ അതാണ് അതിനകത്ത് പ്രത്യേകതയായിട്ടുള്ളത്. അത് നമുക്ക് പൗലോസ് പലപ്പോഴും തന്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്ന ഒരു വാക്യമാണ്. പോൾ ഫ്രീക്വന്റ്ലി യൂസസ് ദിസ് ടേം ടു ഡിസ്ക്രൈബ് ഹിംസെൽഫ് ആൻഡ് ഓൾ ക്രിസ്ത്യൻസ് സിൻസ് ഇറ്റ് ക്യാപ്ചേഴ്സ് ദ നേച്ചർ ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. അപ്പം പൗലോസിന് തന്നെ മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമാണത്. ഇല്ലേ, ഞാൻ കടക്കാരനാണ്, അപ്പൊ ഞാൻ നമ്മള് ദാസന്മാരാണ്. അപ്പൊ ദാസന്മാര് അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്ന ദാസന്മാരെന്നുള്ളത് പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വാക്യമാണ്, ഒരു 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 പദപ്രയോഗമാണ്. അപ്പോൾ ഇവിടെ അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. തന്നെ തന്നെ പൗലോസിയ സ്വയം വെളിപ്പെടുത്തുന്ന മൂന്ന് പദങ്ങളാണ്. ഒന്ന് ഈ ബോൺ സെർവന്റ് എന്നുള്ളത്, ക്രിസ്തുവിന്റെ ദാസനാണ് എന്നുള്ളത്. ഇപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് അപ്പോസ്തോലനാണെന്നുള്ളതാണ്. അല്ലേ, ഈ യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തോലനും വിളിക്കപ്പെട്ട വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും ആയിരിക്കുന്ന ഞാൻ പൗലോസ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ദാസനെന്നുള്ള ആ പദപ്രയോഗം, അതൊരു ബോൺ സെർവന്റ് എന്നുള്ള ഒരു പദപ്രയോഗം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട്, അപ്പോസ്തോലൻ. അപ്പോസ്തോലൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കപ്പെട്ടവൻ, അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ട് അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ട് അയക്കപ്പെട്ടവനായിട്ടുള്ളവൻ അല്ലേ. അത് അയക്കപ്പെട്ടവൻ അപ്പോസ്തോലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്പോസ്തോലന്മാർ എന്ന് പറയുന്ന അയക്കപ്പെട്ടവർ എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള അർത്ഥം. Secondly, Paul says he was an apostle called by God. He frequently reminds his readers of his authority given by God. പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഞാൻ അപ്പോസ്തോലന്മാരിൽ ചെറിയവനോ, നിങ്ങൾ കേട്ടിട്ടുള്ള വാക്യമാണ് ഇല്ലേ. അപ്പൊ പൗലോസ്ലിഹ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. അപ്പൊ 12 അപ്പോസ്തോലന്മാരെക്കാൾ അപ്പോസ്തോലന്മാരുടെ സ്ഥാനം തനിക്കില്ലെങ്കിൽ പോലും, അങ്ങനെ വിളിക്കപ്പെട്ടില്ലെങ്കിൽ അവരോടുകൂടെ ഞാനും അപ്പോസ്തോലനാണ്, ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് പൗലോസ്ലിഹ സ്വയം വിളിക്കുന്നുണ്ട്. ഞാൻ അപ്പോസ്തോലന്മാരിൽ കുറവുള്ളവനോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഹീ ഫേസ് സോ മെനി ചലഞ്ചസ് അബൌട്ട് ഹിസ് അതോറിറ്റി സിൻസ് ഹി വാസ് എ പേഴ്സിക്യൂട്ടർ പ്രയർ ടു ഹിസ് കൺവേർഷൻ. അപ്പൊ നമുക്കറിയാം പൗലോസ് സഭയെ ഉപദ്രവിക്കാനായിട്ട് നടന്ന ആളാണ്. അപ്പൊ അങ്ങനെ നടന്ന ഒരാളായതുകൊണ്ട് ഈ പൗലോസ്ലിഹ കൺവേർട്ട് ചെയ്യപ്പെട്ട് ക്രിസ്തുവിന് ശിഷ്യനായി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരെക്കാൾ ഒരു പടി കൂടുതൽ ഓടിയ ഒരാളാണ്, അതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ പോയി ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ്. അപ്പോസ്തലന്മാരെ കുറഞ്ഞവരാണ് അവരെ അവരുടെ താരതമ്യപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരെ പോലെ അല്ലെങ്കിൽ ഒരു പടി അവരെക്കാൾ കൂടുതൽ 3 മിഷണറി യാത്രകൾ ചെയ്ത് അങ്ങനെ ഈ തന്റെ സഭയെ, ക്രിസ്തുവിന്റെ സഭയെ യൂറോപ്പിലും ഏഷ്യ മൈനറിലും മറ്റുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള വലിയൊരു ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അങ്ങനെയുള്ള പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അപ്പോസ്റ്റൽഷിപ്പ് എന്ന് പറയുന്നത് അപ്പോസ്തോലത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു സഭയിൽ. ആ വെല്ലുവിളി അതിന് താൻ മറുപടി പറയുകയാണ്. അതുകൊണ്ടാണ് തന്റെ ലേഖനങ്ങളിലെല്ലാം തന്നെ ഞാൻ ക്രിസ്തുവിന്റെ അപ്പോസ്തോലനാണെന്നുള്ളത് താൻ വളരെ ശക്തിയോടുകൂടെ അഭിമാനത്തോടുകൂടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അപ്പോസ്തോലൻ എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് പറയുന്നത് പോൾ സെയ്സ് ഹിസ് കോളിംഗ് വാസ് ടു ബി സെറ്റ് അപ്പാർട്ട് ടു പ്രീച്ച് ദ ഗോസ്പൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സെറ്റപ്പാർട്ട് എന്നുള്ളത് വേർതിരിക്കപ്പെട്ടവൻ, സുവിശേഷത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ് ഞാൻ. സെറ്റപ്പാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. അപ്പൊ അതിന് വേറെ കുറെ അതിന്റെ മൂലഭാഷയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ഒരു 3 വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. പോൾ സെയ്സ് This is the gospel promised beforehand by the Old Testament prophets in the Jewish scriptures. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കും, മലയാളത്തിൽ തന്നെ വായിക്കും, 2 വാക്യത്തിൽ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധരേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. സുവിശേഷമെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല ഗോസ്പൽ. സുവിശേഷം എന്ന് പറയുന്ന സുവാർത്ത ഇല്ലേ, അത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നുള്ള 4 ഗോസ്പൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ ആ ഗോസ്പൽ ആരാണ്? സുവാർത്ത എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്തയാണ്, അവന്റെ റിസറക്ഷൻ ഇല്ലേ, അവന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള സുവാർത്തയാണ്, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം എന്ന് പറയുന്നത് ഇത് ഇന്നലെ ഉണ്ടായതല്ല, അത് ഈ വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം, അതാണ് പറയുന്നത്. This is the gospel promised beforehand by the Old Testament prophets in the Jewish scripture. അപ്പം ഇതാരോണ പൗലോസിയ പറയുന്നു. പൗലോസിയ ഇത് പ്രധാനമായിട്ടും എഴുതുന്നത് റോമിലുള്ള സഭയ്ക്കാണ്. അപ്പൊ റോമിലുള്ള സഭയിൽ 2 ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് കണ്ടു, അവിടെ യഹൂദ ക്രിസ്ത്യാനികളുണ്ട്, ജൂയിഷ് ക്രിസ്ത്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ ജൂയിഷ് ആയിട്ടുള്ള ആളുകളുണ്ട്, അയഹൂദന്മാരായിട്ടുള്ള മറ്റ് ജാതികളിൽപ്പെട്ട യവനന്മാരായിട്ടുള്ള ക്രിസ്ത്യ വിശ്വാസികളുണ്ട്. അപ്പോൾ അവരോട് പറയേണ്ടത് ഇതാണ്, പ്രത്യേകിച്ചും ജൂയിഷ് ക്രിസ്ത്യൻസിന് മനസ്സിലാക്കേണ്ടത്, ക്രിസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് ഇതൊരു പുതിയ സംവിധാനമല്ല, ഇത് പ്രവാചകന്മാർ മുഖാന്തരം മുൻപൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്, പ്രോമിസ് ചെയ്യപ്പെട്ടവരാണ് ഇല്ലേ. അത് പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്, അത് അങ്ങനെ പ്രോമിസ് ചെയ്യപ്പെട്ടതാണ്. ആ വാഗ്ദത്തം ചെയ്തിരിക്കാൻ വാഗ്ദത്തം പറയുന്ന പ്രോമിസാണ് അല്ലെ, പ്രവാചകന്മാർ മുഖാന്തരം പ്രോമിസ് ചെയ്ത, കാരണം അവരുടെ പ്രോമിസ് എന്താണ് അല്ലെ, അവരെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ്. ദാറ്റ് ഇസ് ദ ഗോസ്പൽ, അതാണ് സുവിശേഷം. അങ്ങനെ ആ സുവിശേഷത്തിന് വേണ്ടിയാണ് തന്നെ വേർതിരിച്ചിരിക്കുന്നത്, തന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് പൗലോസിക ഇവിടെ പറയുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അത് പിന്നെ പറയുന്നത് റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം ഈ വിശുദ്ധന്മാർ സെയിൻസ് എന്ന് പറയുന്നത് ഒരു ഒരു ഡിക്ലയേർഡ് സെയിൻസ് എന്നുള്ള അർത്ഥത്തിലല്ല. ഓൾ ദ ക്രിസ്ത്യൻസ് ആർ സെയിൻസ് ഇൻ ദ ഏൻഷ്യന്റ് ചർച്ച് ഇല്ല, എല്ലാ വിശ്വാസികളും എല്ലാവരും കോൾ ടു ബി സെയിൻസ് റെഫേഴ്സ് ടു ദ പ്രസന്റ് ടൈം, ഇസ് നോട്ട് സംതിങ് ലിമിറ്റഡ് ടു ദ ഫ്യൂച്ചർ. ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഓൾ ഹു ആർ ട്രൂ ക്രിസ്ത്യൻസ് ആർ സെയിൻസ് ഈവൻ വൈൽ ദേ ലീവ്. അതുപോലെ തന്നെ കാനനൈസ് ചെയ്യപ്പെട്ട അപ്പോസ്തലന്മാരുണ്ട്, അല്ല വിശുദ്ധന്മാരുണ്ട്, അത് സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ ക്രിസ്ത്യാനികളും വിശുദ്ധർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓമയിലുള്ള എല്ലാ ദൈവത്തിന് പ്രിയരായിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, അവർക്കാണ് ഇത് ഞാൻ അഡ്രസ് ചെയ്യുന്നത്, അവർക്കാണ് ഇത് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഇവിടെ വിശുദ്ധ തൃത്വത്തെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഇപ്പം നാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ നാലാമത്തെ വാക്യത്തിൽ കൺസേണിങ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്, അപ്പോൾ അവിടെ പിതാവിനെ കുറിച്ചുള്ള ഹിസ് സൺ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ, ദൈവത്തിന്റെ പുത്രൻ, പിതാവ് കൺസേണിങ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ഹു വാസ് ബോൺ ഓഫ് ദ സീഡ് ഓഫ് ഡേവിഡ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ആൻഡ് ഡിക്ലേർഡ് ടു ബി ദ സൺ ഓഫ് ഗോഡ് വിത്ത് പവർ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് by the resurrection from the dead. So here we see mentioning about the Holy Trinity. വിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ച് പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, പുത്രനെ കുറിച്ച് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മൂന്ന് ആളത്വങ്ങളെ കുറിച്ചുള്ള പരാമർശം ഈ ഈ ഇത്രയും ഭാഗത്ത്, നമ്മളിപ്പോ പറഞ്ഞ ഇത്രയും ഭാഗത്ത്, അതായത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള, അല്ലെങ്കിൽ അതെ നാലു വരെയുള്ള വേദഭാഗങ്ങളിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അത് മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ജീസസ് ക്രൈസ്റ്റ് ഈസ് വൺ പേഴ്സൺ വിത്ത് ടു നേച്ചേഴ്സ്, ഹ്യൂമൻ ആൻഡ് ഡിവൈൻ ഇല്ലേ. അപ്പൊ ദൈവവും മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പൊ ഇതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും നമ്മൾ നാലാമത്തെ വാക്യത്തിൽ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അതാണ് ഇല്ല, നമ്മളിപ്പോ ഞാൻ വായിച്ച വാക്യം, ആൻഡ് ഡിക്ലെയർ ടു ബി സൺ ഓഫ് ഗോഡ് വിത്ത് പവർ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ബൈ ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ് ടു ഹിം. അപ്പൊ അതിന് മുമ്പുള്ള ഭാഗമാണ് ഇല്ലിപ്പം അവിടെ പിന്നെ ദൈവത്തിന്റെ പുത്രനാണ് ഹിസ് സൺ എന്ന് പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾ കണ്ടത് ഹു വാസ് ബോൺ ഓഫ് ദ സീഡ് ഓഫ് ഡേവിഡ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, ശരീരപ്രകാരം ദാവീദിന്റെ പുത്രനുമാണ് ഇല്ലേ, ദാവീദിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പോൾ ഒരു ഒരു സമയത്ത് തന്നെ പിതാവായ ദൈവത്തിന്റെ മകനാണ്, പുത്രനാണ്. അതുപോലെ തന്നെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, അതാണ് അഞ്ചാമത്തെ വാക്യത്തിൽ, ഞാൻ വാക്യത്തിന് ഇത്ര വ്യത്യാസം തോന്നി, അഞ്ചാമത്തെ വാക്യത്തിൽ ജഡ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. അതാണ് വാക്യം. പിന്നെ വാക്യം തുടരുകയാണ്, ഞാൻ അവർക്ക് പറഞ്ഞു നിർത്തുക. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, തന്റെ ഉയർപ്പ് മൂലം വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പൊ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാം. അപ്പൊ അത് ഈ താന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണോ ദൈവപുത്രനായത്? ഒരിക്കലുമല്ല, അങ്ങനല്ല അതിന്റെ അർത്ഥം. താൻ ഉയർത്തെഴുന്നേറ്റപ്പം ദൈവമായി, അതിനു മുമ്പ് കേവലം മനുഷ്യനായിരുന്നു എന്നല്ല. ദാവീദിന്റെ പുത്രിൽ ജനിച്ച ആള് തന്നെ മനുഷ്യനാണ്. പക്ഷെ ഇവിടെ എഴുതി വന്ന് പരാമർശിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, അങ്ങനെയാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? ജഡം സംബന്ധിച്ച് ദാവീദിന് നിന്ന് ജനിക്കുകയും സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവോത്തര ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. അപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവപുത്രനായതെന്നല്ല അതിന്റെ അർത്ഥം ഇല്ലേ. അതങ്ങനെ പറഞ്ഞേ ഉള്ളൂ, തന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ ദൈവവും മനുഷ്യനും ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ആ ഭാഗം പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം താൻ ദൈവമായി എന്നുള്ളതല്ല. ദാവീദിന്റെ സന്തതി ആയിരിക്കുമ്പോൾ വിശുദ്ധ മറിയാമിൽ താൻ വചനപ്പോടുകൂടെ താൻ വസിച്ചപ്പോഴും ദൈവപുത്രൻ തന്നെയാണ് ഇല്ലേ, ദൈവം തന്നെയാണ്. നമ്മുടെ ഈ പട്ടംകോട ശുശ്രൂഷയിലെ ഒരു ഭാഗത്ത് ഈ അമാലോകിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പട്ടം കൊടുക്കുന്ന ആദ്യ സമയത്ത് നിങ്ങൾ പട്ടംകോട ശുശ്രൂഷ സംബന്ധിച്ചുള്ളവർക്ക് അറിയാം, സ്ഥാനാർത്ഥി അവിടെ ഇരുന്ന് മേൽപ്പട്ടക്കാരൻ പീഠത്തിൽ ഇരുന്നുകൊണ്ട് കസേരയിൽ ഇരുന്നുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്ന ചില ഉപദേശങ്ങളാണ്. അപ്പോൾ സഭയുടെ വലിയ ഡോക്ട്രിൻസ് ആണ് പറയുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥി അത് കേട്ട് വിശ്വസിച്ച് അത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്, നീ വിശ്വസിക്കുകയും ഞാൻ ഏറ്റു പറയുന്നു ഞാൻ തള്ളി പറയുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതിനകത്ത് പറയുന്ന ഒരു ഭാഗമാണ് അമാലോകിയയിൽ പറയുന്നതാണ്, തന്റെ മനുഷ്യാവതാരം ഈ ലോകത്ത് നടന്ന സന്ദർഭത്തിൽ തന്നെ താനിവിടെ മറിയാമിന്റെ ഉദരത്തിൽ വസിച്ചപ്പോഴും മനുഷ്യനായി ഈ ഭൂമിയിൽ കൂടി മനുഷ്യനായി നടന്നപ്പോഴും തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ വലത്തുഭാഗത്ത് ദൈവത്തിന്റെ മഹിമയുടെ സിംഹാസനത്തിൽ താൻ ഇരുന്നിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെയിം ടൈം ഈസ് ഗോഡ് ആൻഡ് ഓൾസോ ഈസ് മാൻ. സെയിം ടൈം ഹി ഈസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കുന്നു എന്നുള്ളതാണ്, അതിന്റെ അവിടെ താൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ സിംഹാസനത്തിൽ താൻ ഇരുന്നിരുന്നു, തന്റെ മനുഷ്യാവതാരം മാതാവിന്റെ ഉള്ളതത്തിൽ വസിച്ചപ്പോഴും ജനിച്ചപ്പോഴും ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യനായി നമ്മോടുകൂടെ എല്ലാ മനുഷ്യ വികാരങ്ങളോടുകൂടെ കാണപ്പെട്ടപ്പോഴും തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ താൻ ഇരുന്നിരുന്നു, തന്റെ ദൈവത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചിട്ടില്ല, ഇത് നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് മേൽപ്പെട്ടക്കാരൻ അത് സഭയുടെ വലിയ ഡോക്ടറിനാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഇതൊക്കെ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടാണ് ഈ ആളിനെ പിന്നെ മുടി കത്തിരിച്ച് പിന്നെ ഓരോ പടിപടിയായി പട്ടം കൊടുക്കുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. അതായത് ഈ ദൈവപുത്രനായ മശിഹ തമ്പുരാൻ താൻ ദൈവമായത് തനിക്ക് ഉയർപ്പ് എന്ന സമയത്ത് മാത്രമല്ല, താൻ ഈ ലോകത്ത് തന്റെ അമ്മയുടെ ഉദരത്തിൽ വസിച്ചപ്പോഴും അപ്പോൾ മുതൽ അതിനു മുമ്പും തന്റെ പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ മാതാവിന്റെ വയറ്റിൽ ജനിച്ചു തുടങ്ങിയ അവിടാണ്, അതല്ല ഒറിജിൻ എന്ന് പറയുന്നത് ഇല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് എന്താണ്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും താൻ മുഖാന്തരം സകലവും നിർമ്മിക്കപ്പെട്ടവനും അങ്ങനെയുള്ളവനായ രണ്ടാം തൃപ്തത്തിലുണ്ടാവനായ മശിഹ തമ്പുരാനാണ്. അപ്പൊ തന്റെ പ്രീ എക്സിസ്റ്റൻസ് ഈസ് എവിഡന്റ് ഇല്ലേ. അല്ലാതെ മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചു പിന്നെ ദൈവമായി, അതൊരു ഹെർസിയ, അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ചിന്തിക്കുന്നെങ്കിൽ അതല്ല ഇവിടെ പറയുന്നതെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഓർക്കുക. ഈ അത്രയും അതിന്റെ റിസറക്ഷനോട് കൂടിയാണ്. പിന്നെ പറയുന്ന അഞ്ചാമത്തെ വാക്യം ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. അപ്പൊ ഇത് മറ്റൊരു ലേഖനത്തിലും കാണുന്നില്ല, ഈ ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് എന്ന് പറയുന്നു. അപ്പൊ അഞ്ചാമത്തെ വാക്യത്തില് ഞാൻ അതൊന്നുകൂടെ വായിക്കാം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവോത്തമ എന്ന ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തവനായിരിക്കുന്ന അവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരത്തേണ്ടതിന്. ഓക്കെ, വിശ്വാസത്തിന് അനുസരണം വരത്തേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്, ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ഓർത്തഡോക്സ് ബൈബിളിൽ പറയുന്നത് ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് ക്യാൻ മീൻ ഈദർ അക്സെപ്റ്റൻസ് ടു ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ ദ വെർച്യൂ ഓഫ് ഒബീഡിയൻസ് പ്രാക്ടീസ്ഡ് ബൈ ദോസ് ഹു ബിലീവ് ഇൻ ഹിസ് നെയിം. അപ്പൊ വിശ്വാസത്തിലുള്ള അനുസരണം, അപ്പൊ അതാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് അവലോസിയ പറയുന്നത്. ഞങ്ങൾ അപ്പോസ്തലത്വം പ്രാപിച്ചിരിക്കുന്നത് വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ്. ഈ വിശ്വാസവും അനുസരണവും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. വിശ്വാസവും അനുസരണവും ഇല്ലേ, ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഈ അനുസരണം വിശ്വാസം നമുക്ക് പാലിക്കണമെങ്കിൽ നമുക്ക് അനുസരണം ഉണ്ടാകണം, അല്ലെങ്കിൽ വിശ്വാസം വളർത്തിയെടുക്കേണ്ടത് അനുസരണത്തിലൂടെയുമാണ്, ഒബീഡിയൻസിലൂടെയുമാണ് അല്ലേ. അപ്പൊ നമ്മള് ഒരിക്കലും നമുക്കിപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ചില ദിവസം തന്നെ പറഞ്ഞ വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ നമ്മുടെ ലോജിക്കൽ മൈൻഡ് കൊണ്ട് നമുക്ക് അതിനെ നമുക്കെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ഒരാളുമായിട്ടുള്ള നമ്മുടെ ഒരു സംസർഗം, ആളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കൂടെയാണ് ആളിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാകുന്നത്, ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴിയായിട്ടാണ് നമ്മൾ വിശ്വാസം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രയോഗം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. കാരണം പൗലോസിന്റെ ലേഖനങ്ങളിൽ പലയിടത്തും കാണാൻ പറ്റാത്ത ഒരു ആശയം കൂടിയാണ്, മറ്റ് ലേഖനത്തിലൊന്നും കാണാത്ത ഒരു കാര്യമാണ് ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ പറയുന്നുണ്ട്. നമുക്കത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നമ്മൾ ഓർത്തിരിക്കുക, വിശ്വാസം എന്ന് പറയുന്നത് അത് അനുസരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോ നോയമ്പ് തുടങ്ങാൻ പോകുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഇത്രയും നമുക്ക് ദിവസം നമ്മൾ നോമ്പ് നോക്കുന്നത്? എന്തിനാണ് ഇത്രയും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? സോ വി ക്യാൻ തിങ്ക് ഓൾ ദീസ് തിങ്സ് ത്രൂ അവർ ലോജിക്കൽ മൈൻഡ് ഇല്ലേ. അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്ന, അപ്പൊ അതിനകത്തൊരു ആൻസർ ഇല്ല. അവസാനം നമ്മൾ എല്ലാം എന്താണ് ഇതിനെല്ലാം ഒരു നെഗറ്റ് ചെയ്യുന്ന ഒരു ഡിവാലുവേഷൻ ഓഫ് ദ സ്പിരിച്വൽ തിങ്സ് ആണ് ഇല്ലേ. നമ്മൾ അവസാനം വരുമ്പോഴ് ഇതിനെല്ലാം നമ്മൾ ഡിവാലു ചെയ്ത് പോവുക. അപ്പൊ അങ്ങനെ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. സോ നമുക്ക് വി നീഡ് മോർ ഒബീഡിയൻസ് ഇല്ലേ. സഭ പറഞ്ഞിരിക്കുന്നു ഇത് ചെയ്യണമെന്നുള്ള, സോ ഐ ഹാവ് ടു ഒബേ. ഞാനത് അനുസരിക്കുന്നു, ഞാനത് ഫോളോ ചെയ്യുന്നു. അപ്പം അത് പ്രധാനമാണ്. അതുകൊണ്ട് അത് സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ ഇത് ആപ്ലിക്കബിൾ ആകേണ്ട ഭാഗങ്ങൾ അങ്ങനെ വേണമല്ലോ നമുക്ക് പോകാനായിട്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സമയം ദീർഘമായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളും അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളും യു ആർ ഓൾസോ ദ അപ്പോസ്റ്റിൽസ്, നിങ്ങളും അപ്പോസ്തലത്വം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ഇല്ലേ. നമ്മളും രാജകീയ പുരോഹിത വർഗമാണ്, എല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അപ്പോസ്തോലത്വത്തിന്റെ ഭാഗമാണ്. അപ്പോസ്തോലിക സഭ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ അതിനകത്ത് വലിയൊരു മീനിങ് ഉണ്ട്. അത് അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ തന്നെ സഭയുടെ ഒരു ആധികാരികമായ അനുഭവമുണ്ട്. ഒരു അപ്പോസ്തോലിക് ചർച്ച് എന്ന് പറയുമ്പോഴേ അപ്പോസ്തോലന്മാരുടെ വിശ്വാസം പിന്തുടരുന്ന, അപ്പോസ്തോലന്മാരുടെ പിന്തുടർച്ച വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് ആചരിക്കുന്ന ഒരു സഭയുടെ ഭാഗം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ ഭാഗവും അവിടെ നമുക്ക് ആപ്ലിക്കബിളായിട്ട് ചിന്തിക്കാവുന്നതാണ്. എട്ടാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു അല്ലേ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഐ താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഫോർ യു ഓൾ ദാറ്റ് യുവർ ഫെയ്ത്ത് ഈസ് സ്പോക്കൺ ഓഫ് ത്രൂ ഔട്ട് ദ ഹോൾ വേൾഡ്, എല്ലാ ലോകത്തിലും. അപ്പൊ അത് പറയാൻ കാരണം എന്താ, അവരെ അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്തോത്ര, ആ സഭയെക്കുറിച്ചുള്ള ഒരു സ്തോത്ര സമർപ്പണമാണിത് ഇല്ലേ. താങ്ക്ഫുൾനെസ് അബൌട്ട് ദ ചർച്ച് ഇൻ റോം, അതാണ് നമ്മൾ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും, അല്ല റോം എന്ന് പറയുന്നത് എല്ലാ റോഡുകളും റോമിലേക്ക് ചെല്ലുന്നു എന്ന് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് പോലെ റോം അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്, ലോകത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെയുള്ള സഭയുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നുവെന്നാണ്. അവരെക്കുറിച്ച് വളരെ നന്ദി സമർപ്പണമാണ് പൗലോസ്ലീഹായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ വീണ്ടും പറയുന്നു, ഫോർ ഗോഡ് ഈസ് മൈ വിറ്റ്നസ് ഹും ഐ സെർവ് വിത്ത് മൈ സ്പിരിറ്റ് ഇൻ ദ ഗോസ്പൽ ഓഫ് ഹിസ് സൺ ദാറ്റ് വിത്തൗട്ട് സീസിംഗ് ഐ മേക്ക് മെൻഷൻ ഓഫ് യു ഓൾവേസ് ഇൻ മൈ പ്രയേഴ്സ് ഇല്ലേ. നിങ്ങളുടെ എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും നിങ്ങളെ ഓർത്തുകൊണ്ട്, ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്നാണ്. നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് വരുവാൻ സാധിക്കണമെന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ ഏകപുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഒരു സാക്ഷിയെ നിർത്തുകയാണ് പൗലോസ്ലീഹാ. എന്തിനു വേണ്ടിയാണ്? ഒന്നാമതായിട്ട് അവരുടെ അടുക്കൽ വരണം. പൗലോസിയ ഹി ഡിഡ് നോട്ട് വിസിറ്റ് ദാറ്റ് ചർച്ച് എറ്റ് ടിൽ ദാറ്റ് ടൈം. ഇല്ലേ, ഇത് എഴുതുമ്പോ സമയം വരെ ഹി കുഡ്ന്റ് ഗെറ്റ് എ ചാൻസ് ടു വിസിറ്റ് ദം, ഒരിക്കലും പോയിട്ടില്ല. അപ്പോ അവരെ അവിടെ പോകണമെന്നുള്ളതല്ലേ അദമ്യമായിട്ടുള്ള ആഗ്രഹം, നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടത് ഒരു ഒരു വലിയ പാസ്റ്ററൽ കൺസേൺ ആണ്. ഇല്ലേ, അവരുടെ അടുക്കൽ അവരുടെ വലിയ ഇടയനായിട്ട് അവരെ അവരെ കാണണമെന്നുള്ള തന്റെ അദമ്യമായ ആഗ്രഹം അവരെ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഞാൻ ഇടപെടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്ന പൗലോസിന്റെ പ്രാർത്ഥന. ഇല്ലേ, പൗലോസിന്റെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞൊരു പുസ്തകം വളരെ നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ ടി ജെ ജോഷുവാച്ചൻ എഴുതിയിട്ടുണ്ട്, പൗലോസിന്റെ പ്രാർത്ഥനകൾ. പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ ഈ ഈ ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ അതെല്ലാം എടുത്തിട്ട് അച്ഛൻ എഴുതിയിരിക്കുന്ന വളരെ എന്താ പറയുന്ന വളരെ ദൈവശാസ്ത്രപരമായിട്ടുള്ള വളരെ ഹൃദ്യമായ ഒരു പുസ്തകമാണ് പൗലോസിന്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അപ്പം അതെവിടെയും കിട്ടിയാൽ വായിക്കും, നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. പൗലോസ് ഇവിടെ പറയുന്നു, എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. സോ ദിസ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ബിലീവേഴ്സ്. ഇല്ലയോ, നമ്മള് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സർവലൗകികമായ സഭയ്ക്ക് വേണ്ടി, ഇല്ലേ, നമ്മൾ കാതോലികവും അപ്പോസ്തോലികവും ഏകവും വിശുദ്ധമായ സഭയിൽ വിശ്വസിക്കുന്നു. ഇല്ലേ, നമ്മുടെ ഉത്തരവാദിത്വമാണ്. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ വി ഹാവ് ടു റിമെമ്പർ അവർ ചർച്ച് ഇൻ അവർ പ്രേയേഴ്സ്. അത് നമ്മുടെ വലിയൊരു ആത്മീയമായ ഒരു ഉത്തരവാദിത്വമായിട്ട് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ സ്തോത്ര സമർപ്പണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒൻപതാമത്തെ വാക്യത്തിൽ അല്ല അവിടെ അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ പറയുന്നത് വേഴ്സ് 11 ആണ്. അവിടെ എന്താണ് പറയുന്നത്? വേഴ്സ് 11 പറയുന്നത്, ഞാൻ നിങ്ങൾ വായിക്കാം ആ ഭാഗം. അവിടെ പറയുന്നു, ഫോർ ഐ ലോങ് ടു സീ യു ദാറ്റ് ഐ മേ ഇംപാർട്ട് ടു യു സം സ്പിരിച്വൽ ഗിഫ്റ്റ് സോ ദാറ്റ് യു മേ ബി എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഈസ് ദാറ്റ് ഐ മേ ബി എൻകറേജ് ടുഗദർ വിത്ത് യു ബൈ ദ മ്യൂച്വൽ ഫെയ്ത്ത് ബോത്ത് ഓഫ് യു ആൻഡ് മീ. അതിന്റെ മലയാളം കൂടെ ഞാൻ വായിക്കാം. 11 വാക്യം, എന്നാൽ സഹോദരന്മാരെ, 11 വാക്യം, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. ഇല്ലേ, സ്പിരിച്വൽ ഗിഫ്റ്റ്, ഐ വാണ്ട് ടു ഗിവ് യു എ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നുള്ളതാണ് നൽകേണ്ടതിന്. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി. നിങ്ങളുടെ നിങ്ങൾ സ്ഥിരീകരിക്കപ്പെടണം, വിശ്വാസത്തിൽ സ്ഥിരീകരണം ഉള്ളവരായി തീരണം. ആ സ്ഥിരീകരണത്തിന് വേണ്ടി എന്താണ് എനിക്ക് നിങ്ങൾക്ക് വല്ലതും ആത്മീയ വരം വല്ലതും നൽകേണ്ടതിന്. എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗിഫ്റ്റാണ്. അതായത് നിങ്ങൾക്കും എനിക്ക് കുറച്ചുകൂടെ അത് വിശദീകരിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ കൂടെ എനിക്കും ആശ്വാസം ലഭിക്കണം, നിങ്ങളെ കാണണമെന്ന് വാഞ്ചിക്കുന്നു. സോ ഹീ വാണ്ട്സ് ടു ഗെറ്റ് ദ മ്യൂച്വൽ എൻകറേജ്മെന്റ്, മ്യൂച്വൽ എൻറിച്ച്മെന്റ്, സ്പിരിച്വൽ എൻറിച്ച്മെന്റ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുള്ളതാണ്. ഇല്ലേ, ഒരു നല്ല ഇടയന്റെ, ഒരു നല്ല ലീഡറുടെ ക്വാളിറ്റി അതാണ്. ഇന്ന് നമ്മൾ ഈ ന്യൂജൻ ചർച്ചസിലൊക്കെ കാണുന്ന ഇങ്ങനെ അനുഗ്രഹങ്ങൾ അങ്ങനെ പകർന്നു കൊടുക്കുന്ന നേതാക്കന്മാരെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വിശ്വാസം അനുസരിച്ചൊക്കെ നമ്മുടെ അച്ഛന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അവർ തന്നെയാണോ കുർബാന? ഇവരുടെ അച്ഛൻ തന്നെ കുർബാന ഇല്ല നോക്കത്തില്ല, അവരുടെ ജനങ്ങൾ ഉണ്ടായിരിക്കണം. കുർബാന ആരംഭിക്കുന്ന മുമ്പ് തന്നെ ജനങ്ങളോട് കയ്യസൂരി സമാധാനം ചോദിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇല്ലേ, കുർബാന അർപ്പിക്കപ്പെടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദ ഹോൾ കോൺഗ്രിഗേഷൻ ഈസ് വർഷിപ്പിംഗ് ടുഗദർ, ദ ഹോൾ കോൺഗ്രിഗേഷൻ ഈസ് ഓഫറിംഗ് ദ സാക്രിഫൈസ്. ഇല്ലേ, അതിന്റെ മുമ്പിൽ പട്ടക്കാരം നിൽക്കുന്നതേ ഉള്ളൂ. അവിടെ ജനങ്ങൾ എല്ലാവരും ചേർന്നാണ്, ജനങ്ങളുടെ ഓഫറിംഗ് ആണ്. നമുക്കറിയാം അപ്പവും മീഞ്ഞുമൊക്കെ ജനങ്ങളാണ് പല സഭകളിലും പുരാതന സഭകളിൽ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ നമുക്കത് പറ്റാത്തതുകൊണ്ട് പള്ളിയിൽ അത് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ജനങ്ങളുടെ ഓഫറിംഗ് ആണ്, ജനങ്ങളുടെ സമർപ്പണമാണ്. അത് ഇപ്പൊ കുർബാന പണം എന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയിൽ കൊടുക്കുന്നത്, പരിമലയൊക്കെ പോയി കുർബാന പണം കൊടുക്കുന്നു പറഞ്ഞാല് ആക്ച്വലി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ മേക്കിംഗ് ദ ബ്രെഡ് ആൻഡ് വൈൻ. അതിനുവേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ആ ഓഫറിംഗ് ആണ്, അതിനുവേണ്ടിയുള്ള സമർപ്പണമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു നേതാവ്, ക്രിസ്ത്യൻ ലീഡർ എന്ന് പറയുന്നത്, ഈ നമ്മൾ ഈ സ്റ്റേജിൽ നിന്നിങ്ങനെ മാജിക്കൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി രോഗശാന്തിയൊക്കെ നൽകി ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നതിനെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. പൗലോസ് ഇത്രയും വലിയ ക്രിസ്തുവിന്റെ വലിയൊരു ഭടനായിട്ടുള്ള ഒരാള് എത്രയോ വിനയത്തോടുകൂടി പറയുകയാണ്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ആശ്വാസം ലഭിക്കണം നിങ്ങളിൽ നിന്ന്. ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പറയുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ എൻറിച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു, ഷെയറിംഗ് ഗിഫ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ അത് അതിനുവേണ്ടി പറയുകയാണ്. അപ്പൊ അനുഗ്രഹങ്ങൾ പങ്കിടുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 13-11 കഴിഞ്ഞിട്ട് 11-12 ഞാൻ നിങ്ങളെ കാണാൻ വാങ്ങിക്കും. എന്ന സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതെന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ മുടക്കം വന്നുകൊണ്ടാണ് വരാതിരിക്കുന്നത്. അത് കഴിഞ്ഞ് പറയാണ്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അപ്പൊ യവനന്മാരെന്ന് പറയുന്നത് ഗ്രീക്കുകാരായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അത് കുറച്ചുകൂടെ ഉയർന്ന സാംസ്കാരികമായ ഉയർന്ന തലത്തിലുള്ള ചിന്താശക്തിയുള്ള ബൗദ്ധികമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു ഇന്റലക്ച്വൽസിനെ കുറിച്ചാണ് ഈ യവനന്മാരെന്ന് പറയുന്നത്. ബർബരന്മാരെന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് ഈസ് ഏലിയൻ പീപ്പിൾ. സാംസ്കാരികമായിട്ട് അത്ര ഉയർന്ന ആളുകളല്ല അവരുടെ ഭാഷകളൊക്കെ അവര് ദുർഗ്രഹമായിട്ട് സംസാരിക്കുന്ന ഭാഷാശൈലിയുള്ള ആളുകളാണ്. അപ്പോസ്തല പ്രവർത്തികൾ ഇതിനെക്കുറിച്ച് പറയുന്നത് 28-ാം അധ്യായം Acts of the Apostles chapter 28 verse 2 you can see that 28 verse 2. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീകൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. ബർബരന്മാർ എന്ന ദ്വീപിലുള്ള ആളുകളാണ്. അവർ ദ്വീപിൽ ചെന്നപ്പോഴുണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു അല്പസംസ്കാര ശൂന്യരായിട്ടുള്ള, ഇല്ലേ, കൾച്ചറലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വാക്കുകളൊക്കെ അത്ര ദുർഗ്രഹമായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം ഞാൻ കടക്കാരനാണ്. ഞാന് ഒരു ഉയർന്ന ആളുകളുമായിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പൗരോഹിയ ലോ റോമൻ ലോ പഠിച്ച ആളാണ്, ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ആളാണ്, ഗമാലിയേൽ എന്ന് പറയുന്ന മഹാഗുരുവിന്റെ കീഴിൽ പഠിച്ച ആളാണ്. അപ്പോൾ താൻ പക്ഷേ എല്ലാവർക്കും കടക്കാരനാണ് സുവിശേഷത്തിൽ. സോ ഐ വിൽ ബി ഏബിൾ ടു ഡീൽ വിത്ത് ഓൾ ദീസ് പീപ്പിൾ, ഇല്ലയോ, ഗ്രീക്സ്, ബാർബേറിയൻസ്, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും അവർക്ക് ഞാൻ കടക്കാരനാണ്. ഞാൻ റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സെന്റ് പോൾ ഈസ് നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പെൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇല്ലേ, എന്ന് പറഞ്ഞാൽ ഈ ജാതികളെന്ന് പറയുന്ന ആളുകൾ എന്താ പറയുന്നത്? ജാതികൾക്ക് പോഷത്വമാണ്. പൗലോസിയ ഒരു ഭാഗത്ത് പറയുന്നത് ജാതികൾക്ക് പോഷത്വമെങ്കിലും, അപ്പൊ ജാതികളെന്ന് പറയുന്നവര് അവർക്ക് പോഷത്വമാണ് കർത്താവ് ക്രിസ്തുവിന്റെ സുവിശേഷം. അപ്പൊ മറ്റുള്ളവർക്ക് ദൈവശക്തിയാണെന്ന് കൊരിന്തലേഖനത്തിൽ പൗലോസിയ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പോഷത്വമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ മുമ്പിൽ ഐ ആം നോട്ട് അഷെയിംഡ് ടു പ്രീച്ച് ദ ഗോസ്പെൽ ഓഫ് ക്രൈസ്റ്റ്, ഞാന് ലജ്ജിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു ലോകത്ത് ഈ സ്പിരിച്വൽ, ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ഒരു വലിയ കുറവായിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെ, പരിഷ്കാരത്തിന് അത്ര ചേർന്നതല്ലെന്നുള്ളതാണ്. നമ്മളൊന്ന് കുരിശ് വരയ്ക്കാൻ തന്നെ, പബ്ലിക്കായിട്ടൊന്ന് കുരിശ് വരയ്ക്കാൻ നമ്മൾ എത്ര പേര് സന്നദ്ധരാ ഒരു കുരിശ് കാണുമ്പോൾ, ഏത് പള്ളിയുടെ ആകട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ റോഡിൽ തന്നെ എല്ലാ പള്ളികളാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുരിശ് വരച്ചോണ്ടിരിക്കണമെന്ന് അല്ല. പക്ഷേ ആർ വി ഏബിൾ ടു ഡു ദാറ്റ് ബിഫോർ അവർ പീപ്പിൾ? ഇഫ് യു ആർ ട്രാവലിംഗ് ഇൻ എ ബസ് ഓർ യുനോ എന്തെങ്കിലും നിങ്ങൾ പോകുമ്പോൾ പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ആർ വി ഏബിൾ ടു പ്രേ? ആർ വി ഏബിൾ ടു ബൗ ഡൗൺ യുവർ ഹെഡ് ബിഫോർ ദ ക്രോസ്, ബിഫോർ ദ ചർച്ച് പബ്ലിക്കലി? നമ്മള് അത് പലപ്പോഴും പലർക്കും വളരെ ഷെയ്മായിട്ടുള്ളൊരു കാര്യമാണ്. പദോസിയ പറയും സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന പോഷത്വമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ, അല്ലെ, അങ്ങനെയുള്ള ഒരു റോമൻ സിറ്റുവേഷനിൽ പോലും പൗലോസ് പറയുന്നത് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. പിന്നെ പറയുന്നു 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഇപ്പൊ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പറയാം. അപ്പോൾ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്ന അതാണ്, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഫോർ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ഓഫ് ടു സാൽവേഷൻ ഫോർ എവരി വൺ ഹു ബിലീവ്സ് ഫോർ ദ ജൂ ഫസ്റ്റ് ആൻഡ് ഓൾസോ ഫോർ ദ ഗ്രീക്ക്. ജൂ ഫസ്റ്റ് ആൻഡ് ഓൾസോ ഫോർ ദ ഗ്രീക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫോർ ഇൻ ഇറ്റ് ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ആസ് ഇറ്റ് ഈസ് റിട്ടൺ ദ ജസ്റ്റ് ഷാൾ ലിവ് ബൈ ഫെയ്ത്ത്. ഈ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് എന്താ? യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ന്യായപ്രമാണം, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അവരാ ദൈവത്തിന്റെ മക്കൾ. അപ്പൊ പൗലോസ് പറയുന്നു അതല്ല, അല്ലേ, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവർക്കല്ല, വിശ്വാസത്താൽ, അതാണ് പറയുന്നത്, വിശ്വാസത്താൽ, വിശ്വാസത്തിൽ കൂടിയാണ് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് ദൈവശക്തിയാകുന്നു എന്ന് പറയാൻ കാരണം അതാണ്. വിശ്വാസത്തിൽ കൂടിയാണ് വരുന്നത് അത്. There is no difference between Jew and Gentile, Jew and non-Jew. അതെല്ലാവർക്കും ഒരുപോലാണ്, എല്ലാവർക്കും ഒരുപോലാണ്. യഹൂദനും യവനനും അവർക്ക് വിശ്വാസത്തിൽ, വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു, അതാണ് പറയുന്നത്. അപ്പൊ സുവിശേഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ദൈവശക്തി, അപ്പോൾ അത് വളരെ പ്രധാനമാണ്. മരിച്ച അല്ലെങ്കിൽ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നിടത്തെല്ലാം വ്യാപരിക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചു. ഇല്ല, ഇന്നും ഇല്ലേ, ഇന്നും ദൈവവചനം ഉദ്ഘോഷിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും, സംശയമുള്ള കാര്യമല്ല. ദൈവവചനം ഉദ്ഘോഷിക്കുന്ന സ്ഥലത്ത്, ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഘോഷിക്കുന്നിടത്ത്, അവന്റെ ശരീരരക്തങ്ങൾ മുറിക്കുന്നിടത്ത്, അവിടെ ദൈവത്തിന്റെ ശക്തി ആവശിക്കും എന്നുള്ളത് പൗലോസ് അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ രക്ഷയെ ഉളവാക്കുന്നതാണത്, രക്ഷയുടെ, രക്ഷയ്ക്ക് കാരണമാണ്, നിദാനമാണത് ഈ പറയുന്ന സുവിശേഷത്തിന്റെ, സുവിശേഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അത് രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നു. അപ്പോൾ ഈ രക്ഷയുളവാക്കുന്ന ശക്തിയാണത്. ഓരോ വ്യക്തിയുടെയും അംഗീകരണത്തിന് വിധേയമായി മാത്രമാണ് ആ ശക്തി വ്യാപരിക്കുന്നത്. അപ്പൊ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഈ ദൈവശക്തി ഈ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കർമ്മം മൂലം രക്ഷ നേടിയെടുക്കാമെന്ന അർത്ഥമില്ല, ഇല്ലേ. കർമ്മം അവന്റെ കർമ്മം കൊണ്ടല്ല, ഒരുത്തന്റെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷയെ നേടുന്നു. അവൻ വിശ്വസിക്കണം, പക്ഷേ പൗലോസ് എപ്പോഴും പറയാൻ പോകുന്ന പ്രധാന ഒരു ആശയം അതാണ്, പ്രവൃത്തി അല്ല, വിശ്വാസമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പ്രവൃത്തിയേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തി പിന്നെ വരുന്ന കാര്യമാണ്, വിശ്വാസമാണ് രക്ഷയ്ക്ക് നിദാനമായിട്ട് തീരുന്നത് ഈ പൗലോസിന്റെ ചിന്താ വേദശാസ്ത്രം അനുസരിച്ച്. അപ്പൊ അങ്ങനെ വിശ്വാസം എന്ന് പറയുന്നത് അതിൽ കൂടി ദൈവശക്തി നമ്മൾ അനുഭവിക്കുവാൻ നമ്മൾ യോഗ്യരായിത്തീരുന്നു. അപ്പൊ നമ്മളുടെ ഒരു കർമ്മം മൂലമല്ല, കർമ്മഫലം എന്ന് പറയുന്നത് ഈ ഹിന്ദു ചിന്തകളിലും യഹൂദന്മാരുടെ ചിന്തകളിൽ പോലും അതാ നമ്മൾ കാണുന്നത്, ന്യായപ്രമാണം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന കർമ്മമാണ്. പക്ഷെ ഇവിടെ പൗലോസിയ പറയുന്നത് അല്ലെ, ക്രിസ്തീയ പ്രമാണം എന്ന് പറയുന്നത് അതൊരുത്തന്റെ കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല, ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്പൂർണമായ ദാനമാണത്, നൽകപ്പെടുന്ന ദാനമാണ്. അല്ലാതെ എന്റെ കഴിവ് കൊണ്ട് എനിക്ക് പിടിച്ചെടുക്കാവുന്ന ഒന്നല്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഉപവസിച്ചാൽ എനിക്ക് കിട്ടും. അതുകൊണ്ട് അടുത്ത ചോദ്യം, നമ്മൾ എന്ത് ഉപവസിക്കുന്നത് എന്തിനാണെന്നുള്ളത്, അത് വേറെ ഉത്തരവാണ് അതിനുള്ളത്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ കഴിവുകൾ കൊണ്ട്, അവന്റെ പ്രവർത്തനം കൊണ്ട്, പ്രവർത്തനത്തിന്റെ ശക്തി കൊണ്ട് ഇങ്ങനെ മേളിൽ നിന്ന് പിടിച്ചെടുക്കും. പണ്ടുകാലത്ത് മഹാമുനിമാരൊക്കെ എങ്ങനെ അവർ തപസ് ചെയ്ത്, അങ്ങനെ തപസിന്റെ ആ കാഠിന്യത്തിൽ, മഹാകാഠിന്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ ഉണ്ടാകും, വല്ല പുതിയ വരങ്ങളൊക്കെ അവർ ലഭിച്ചെന്നാണ് നമ്മൾ ഹിന്ദുവിസത്തെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ വേദശാസ്ത്രം, ദൈവശാസ്ത്രം അതല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ ഒന്നുമില്ലായ്മയെ നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സർവശക്തിയെ അംഗീകരിക്കുന്നത് വഴിയായി. അല്ലെങ്കിൽ നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സർവാധിപത്യത്തെ, ദൈവത്തിന്റെ സർവശക്തിയെ അംഗീകരിച്ച് ആ ശക്തിയുടെ വ്യാപാരത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിശ്വാസം എന്ന് പറയുന്നത് പോലും ഒരു ഒരു ഹ്യൂമൻ എഫേർട്ട് അല്ല, ഇറ്റ്സ് കംപ്ലീറ്റ് സബ്മിഷൻ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് മാതാവ് പറഞ്ഞ പോലെയാണ്. അല്ല, ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നത് എന്റെ ഏതാണ്ട് ഒരു എഫേർട്ടായിട്ടല്ല വരുന്നത്, നേരെ മറിച്ച് എന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സറണ്ടറാണ്. അതാണ് വിശ്വാസം പോലും. അപ്പൊ ആ അതിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിലാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് ചെയ്യാ പറയുകയാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന അതാണ്, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്ന അതാണ്. അപ്പൊ സുവിശേഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് അത് നാം നേടുന്നത് ഈ നമ്മുടെ നിസ്സാരതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് വന്ന് ദൈവത്തിന്റെ സർവശക്തിയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ആ വിശ്വാസം നമ്മിൽ ഉണ്ടാകുന്നത്. അല്ല, വിശ്വാസം പോലും ഒരു ഹ്യൂമൻ ഒരു എഫേർട്ടായിട്ടല്ല, മനുഷ്യന്റെ ഒരു പ്രവൃത്തിയായിട്ടല്ല, അവന്റെ ഒരു അധ്വാന ഫലമായിട്ടല്ല നമ്മൾ പറയുന്നത്. ക്രിസ്തീയ ചിന്തയിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി രക്ഷയ്ക്ക് പ്രയോജനീഭവിക്കുന്നു എന്ന് യഹൂദന്മാര് കരുതുന്നെങ്കിൽ അത് അശേഷം അങ്ങനെയല്ല എന്ന് കാണിക്കുന്നതിനാണ് പൗലോസ് ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് തറപ്പിച്ചു പറയാനായിട്ടുള്ള കാരണം അതാണ്. പിന്നെ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നു. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് 49 നമുക്ക് 10 വരെ നമുക്ക് പറയാമോ?
5
മിനിറ്റ് എടുക്കാം, നിർത്താം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം അടുത്ത ദിവസം എടുക്കാം. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നിർത്താം. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നമ്മൾ ഞാനിവിടെ വായിക്കുന്നുണ്ടായി. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഫോർ ഇൻ ഇറ്റ് ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ആസ് ഇറ്റ് ഈസ് റിട്ടൺ ദ ജസ്റ്റ് ഷാൾ ലിവ് ബൈ ഫെയ്ത്ത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളുടെ ഒന്നുമില്ലായ്മയെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സർവശക്തിയെ അംഗീകരിക്കുന്നത് വഴിയായി നമ്മൾ വ്യാപരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സോ ഫെയ്ത്ത് ഈസ് ആൻ അക്സെപ്റ്റൻസ് ഓഫ് അവർ ഓൺ ഫീബിൾനെസ് അല്ലേ, ആൻഡ് ഓൾസോ അവർ സബ്മിഷൻ ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ്. ദൈവത്തിന് മുമ്പാണ് നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ഞാനിപ്പോ പറഞ്ഞല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി യഹൂദന്മാർക്ക് അതാണ് പ്രധാനമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ല, ആ പ്രവൃത്തി കൊണ്ടല്ല നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവം വരാൻ പോകുന്നത്. ഇപ്പൊ മനുഷ്യൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല അവന് അതിന്റെ ഫലം ഉണ്ടാകുന്നത്, ദൈവത്തിന് നീതി വെളിപ്പെടുന്നത്. ദൈവത്തിന് നീതി കർമ്മമാർഗത്തിന്റെ വെളിച്ചത്തിലല്ല. കർമ്മമാർഗം എന്ന് പറയുന്ന കർമ്മഫലം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ചും കർമ്മമാണ്, പ്രവൃത്തി കൊണ്ടുള്ള പ്രവൃത്തി ചെയ്ത് കിട്ടുന്നതാണ്. യഹൂദന്മാരും പറയുന്ന അതാണ് പ്രവൃത്തി, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നത് വഴിയായിട്ടുള്ള ദൈവത്തിന് നീതി. അപ്പൊ അതല്ല. അപ്പോൾ ദൈവത്തിന് നീതി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ പ്രമാണം അനുസരിച്ച് പൗലോസിന്റെ ലേഖന ദൈവശാസ്ത്രം അനുസരിച്ച് രക്ഷയ്ക്കായിട്ട് മനുഷ്യരെ യോഗ്യരാക്കി തീർക്കുന്ന പുണ്യഫലമൊന്നും മനുഷ്യൻ ചെയ്തില്ലെങ്കിൽ പോലും മനുഷ്യനെ വിശ്വാസത്തിൽ കൂടി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന് നീതി എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അത് മനുഷ്യനെ അവന്റെ അയോഗ്യതകളിൽ പോലും, അവനെ അവന്റെ പ്രവൃത്തികൾ കൂടിയല്ല, അവന്റെ അയോഗ്യനായിരിക്കുന്ന സമയത്ത് പോലും രക്ഷയിലേക്ക് അവനെ നയിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ദൈവത്തിന് നീതി എന്ന് പറയുന്നത്. ദൈവത്തിന് നീതി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ മനുഷ്യന്റെ കർമ്മഫലം കൊണ്ടുണ്ടാകുന്നതല്ല, നേരെ മറിച്ച് അനർഹമായ കഷ്ടത അനുഭവിക്കുന്നവനെ വിടുവിക്കുന്നതാണ് ദൈവനീതിയുടെ വെളിപ്പെടൽ എന്നാണ് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അനർഹമായ കഷ്ടത അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു കഷ്ടത അനുഭവിക്കാനായിട്ട്, ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ കഷ്ടത അനുഭവിക്കാനായിട്ട് ഞാനതിന് കുറ്റക്കാരനല്ല, ഇപ്പൊ ദൈവം തന്നെ അതിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പൊ അതാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നീതി എന്ന് പറയുന്നത്. പക്ഷേ പരിശുദ്ധ പൗലോസ്ലിയ പറയുന്നത് മനുഷ്യന് യഥാർത്ഥമായ ജീവൻ നൽകുവാനായി പര്യാപ്തമാണ് നീതിയുടെ പ്രമാണം. രക്ഷ അവകാശമാക്കുവാൻ ആരും അർഹരല്ലെന്നിരിക്കെ അതിന് മനുഷ്യനെ അർഹനാക്കുന്നതാണ് നീതിയുടെ പ്രമാണം. സിൻസ് നോബഡി ഈസ് എലിജിബിൾ ഫോർ റിസീവിംഗ് ലൈഫ് ആൻഡ് സാൽവേഷൻ ദയർ എഫേർട്ട് ഗോഡ് വിൽ എക്യുപ് ഹിം ടു ഡു സോ. അതാണ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞ ഇച്ചിരി ഒരു കട്ടിയായിട്ടുള്ള ഭാഗമാണിത്. മനുഷ്യനെ അവന്റെ ബലഹീനതകളിൽ അവനെ സഹായിച്ച് രക്ഷയിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബലഹീനതയിൽ ദൈവത്തിന് കൃപ വർഷിച്ച് അവനെ നന്മയിലേക്ക്, അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. അല്ലാതെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് അനുസരണമായ പ്രതിഫലം കൊടുക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ നീതി. ഇതിന്റെ വ്യത്യസ്തം നിങ്ങൾ മനസ്സിലായല്ലോ. മനുഷ്യന്റെ കർമ്മഫലം കൊണ്ട് ഉണ്ടാകുന്ന അതല്ല, അതിനകത്തുള്ളതല്ല ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മനുഷ്യന്റെ നിസാരതയിൽ, അല്ലെ അവന്റെ ഒന്നുമില്ലായ്മയിൽ, അവന്റെ ബലഹീനതയിൽ അവനെ ശക്തനാക്കി അവനെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. ഇത് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനി അടുത്ത ഭാഗങ്ങളോട് വരുന്നത്. അപ്പൊ അത് കൂടുതലായിട്ട് വിശദീകരിക്കാം. നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലൂടെ വ്യക്തമായി ദൈവത്തിന് നീതിയെ സംബന്ധിച്ച് ഇവിടെ പറയുന്നതാണ്. അപ്പൊ അനീതി കൊണ്ട് അത് കഴിഞ്ഞ് ആരംഭിക്കുന്നത് തന്നെ അതാണ്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് തന്നെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും മനുഷ്യന്റെ അനീതിയെക്കുറിച്ചുമുള്ള പരാമർശം 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇന്ന് നമുക്കിവിടെ തൽക്കാലം നിർത്താം. ഒരു അധ്യായം മുഴുവൻ എടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിലും അത്രയും നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇച്ചൂടെ വീടിൽ പോകണമായിരിക്കും. അത് അടുത്ത ദിവസം. ഇപ്പൊ ഒരു നമ്മൾ ഒരു അധ്യായം എടുത്തെങ്കിൽ തന്നെ ഒരു 17 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നീതിയും ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ നീതി വിശ്വാസത്തിൽ കൂടെ വെളിപ്പെടുന്നതാണ്. വിശ്വാസമുള്ളവന് ദൈവം അവനെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി. അതാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ ഒരു മനുഷ്യൻ, ഞാനിപ്പം തപസ് ചെയ്ത് എന്റെ കഴിവുകൾ കൊണ്ട് എന്റെ ആത്മീയത കൊണ്ട് ഞാൻ പ്രാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ദൈവത്തിന്റെ നീതി എന്ന് പൗലോസ് ശ്ലീഹാ പറയുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം.
ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ *5 പ്രസ് ചെയ്യുക, അപ്പോൾ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഓക്കെ.
എന്റെ പേര് ബെറ്റി എന്നാണ്. അച്ഛാ, വിശ്വാസത്തെ പറ്റി അച്ഛൻ പറഞ്ഞല്ലോ. അപ്പൊ യാക്കോബ് ശ്ലീഹാ പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശരിയല്ലെന്നല്ലേ? അപ്പൊ അത് തമ്മിലൊന്ന് ബന്ധിച്ച് പറയാവോ?
ഇത് രണ്ട് ചിന്തകളാണ്. അപ്പോൾ ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. പൗലോ ശ്ലീഹായുടെ ചിന്താഗതി വരുമ്പോൾ പ്രവൃത്തി കൂടാതെയുള്ള പിന്നെ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഈ പ്രവൃത്തി എന്നുള്ള ഒരു വാക്ക് പൗലോ ശ്ലീഹ, കാരണം വിശ്വാസമുള്ളവന് പ്രവൃത്തിയുണ്ടല്ലോ. സൂര്യൻ ഉണ്ടെങ്കിൽ വെളിച്ചമുണ്ട് ഇല്ലേ, അത് ചൂടുണ്ട് എന്ന് പറയുന്നത് പോലെ വിശ്വാസമുള്ളവന് ഇതിന് വിശ്വാസമുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് അവന് പ്രകാശമുണ്ട്, അല്ലെങ്കിൽ അവന് പ്രവൃത്തിയുണ്ട്. ദൈവത്തിന്റെ ഗ്രേസ് തന്നെ നമ്മൾ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നമ്മൾ അൺക്രിയേറ്റഡ് ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. സൃഷ്ടിക്കപ്പെടാത്ത കൃപ. ദൈവം മുഴുവൻ സ്നേഹമാണല്ലേ, ദൈവം മുഴുവൻ കൃപയാണ്. ദൈവത്തിന് ഈ കൃപയെന്ന് പറയുന്നത് സൃഷ്ടിക്കേണ്ടതല്ല, ഇറ്റ്സ് നാച്ചുറൽ ഫ്ലോ ഫ്രം ഹിം. മനസ്സിലായോ? എന്ന് പറയുന്നത് പോലെയാണ് പ്രവൃത്തി ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, അല്ല വിശ്വാസമുണ്ടെങ്കിൽ പ്രവൃത്തിയുണ്ട്. പക്ഷെ പ്രവൃത്തി കൂടാതെ എന്ന് പൗലോസ് ശ്ലീഹാ പറയാൻ, നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഈ 8 വരെയുള്ള അധ്യായമാണെങ്കിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പല പ്രാവശ്യം പൗലോസ് ശ്ലീഹാ പരാമർശിക്കുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കാരണം പ്രവൃത്തിയെന്ന് പൗലോസ് എവിടെ അർത്ഥമാക്കുന്നത്? ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിന്റെ ഒരു അപ്രായോഗികത, അതാണ് പൗലോസ് ലീഗ എപ്പോഴും പറയുന്നത്. കാരണം ന്യായപ്രമാണത്തെ പൗലോസ് ലീഗ തുച്ഛീകരിക്കുന്നില്ല, പക്ഷെ അതിന്റെ അപ്രായോഗിക, ന്യായപ്രമാണം മൂലം ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലെന്ന് പൗലോസ് ലീഗ പറയാൻ കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാ മുഴുവനും. ആ പ്രവൃത്തി കൊണ്ട് അല്ല രക്ഷയുടെ അനുഭവം, വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം പോലും എന്താണ്? അതും പോലും പ്രവൃത്തിയല്ല. ഞാൻ മുമ്പ് പിന്നെ സൂചിപ്പിച്ചത്, വിശ്വാസം പോലും ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടല്ല നമ്മൾ കാണുന്നത്. അതൊരു നമ്മളെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഒരു നിസാരതയുടെ മുമ്പിൽ, ആ നമ്മുടെ നിസാരതയെക്കുറിച്ചുള്ള ബോധ്യവും നമ്മുടെ സമർപ്പണവുമാണ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാക്കോബ് സ്ലീഹായുടെ കാലം വരുമ്പോൾ ഈ പ്രവൃത്തി കൂടുതൽ സ്വീകരിക്കപ്പെട്ടതിന് കാരണം, അതിൽ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ നിങ്ങളുടെ പള്ളിയിലെ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മോഡി വസ്ത്രം ധരിച്ചു വരുന്നു, അവിടെ ദരിദ്രം വരുന്നു, നീ ദരിദ്രനെ നീ അകറ്റുന്നു, മോഡിയുള്ള വസ്ത്രം ധരിച്ചവനെ എനിക്ക് ഉന്നത സ്ഥാനം കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ പ്രവൃത്തികളിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ചിന്തയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ മുഴുവൻ അങ്ങനെ ഇല്ല, പക്ഷെ ആ ലേഖനങ്ങളിൽ ചിലടത്തൊക്കെ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാണ്, പ്രവൃത്തി വേണം എന്നുള്ളതാണ്. അതതിന്റെ വ്യത്യാസം.
താങ്ക് യു ബിറ്റി ആന്റി. താങ്ക് യു അച്ഛ. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോ.
എന്റെ പേര് റേച്ചൽ എന്നാണ്, ഞാൻ കാലിഫോർണിയയിലാണ്. അച്ഛ, ഒരാള് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള്, അതും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം.
സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി, ഇത് രണ്ടും ഏകദേശം ഒരേ മീനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ, ഈ പല സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ. അത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ ഹിന്ദുസത്തിൽ ഒരു സ്പിരിച്വാലിറ്റി, ഹിന്ദു സ്പിരിച്വാലിറ്റി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ബുദ്ധി സ്പിരിച്വാലിറ്റി എന്ന് പറയാം, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയാം. പക്ഷെ ഒരാൾ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അത് അനുസരിച്ച്, ഇവിടെ നമ്മൾ എന്നോട് ചോദിക്കുകയാണ്, ആർ യു റിലിജിയസ് എന്ന് ചോദിച്ചാൽ അവർ പറയും, സാധാരണയായിട്ട് ചിലത് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഐ എം നോട്ട് റിലിജിയസ് ബട്ട് ഐ എം സ്പിരിച്വൽ. അപ്പൊ അവന്റെ സ്പിരിച്വാലിറ്റി എന്താണ് നമ്മൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ചിലപ്പോൾ ഐ ബിലീവ് ഇൻ നേച്ചർ ഇല്ലയോ, അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ സംതിങ് എൽസ്, ആ രീതിയിലാണ് പറയുന്നത്. അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു 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 അതൊരാശയം, അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തീയ ആധ്യാത്മികത അല്ലേ. അപ്പൊ അത് ആധ്യാത്മികതയാണ്, അതൊരു വ്യക്തിയിൽ വരണോ വരുമ്പോഴാണ് അത് സ്പിരിച്വൽ ആകുന്നത്. ഇപ്പൊ ഞാൻ ആ സ്പിരിച്വാലിറ്റി ഉൾക്കൊണ്ട്, ഇപ്പൊ ഞാൻ ഏത്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അപ്പൊ നമ്മൾ സ്പിരിച്വൽ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഏത് സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് എടുക്കുന്നത്. അങ്ങനെ അതിന്റെ വ്യത്യാസം, അല്ലാതെ അതിന്റെ മറ്റു വ്യത്യാസങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
താങ്ക് യു അച്ഛ.
താങ്ക് യു റേച്ചൽ ആന്റി. താങ്ക് യു അച്ഛൻ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇനി ആരും ഹാൻഡ് റേസ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് വി ക്യാൻ എൻഡ് ദ ക്യു ആൻഡ് എ സെഷൻ. താങ്ക് യു അച്ഛ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛൻ 17 വാക്യങ്ങൾ റോമൻ ചാപ്റ്റർ 1 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ തീമും 16 and 17 ബേസ് ചെയ്തിട്ടാണ് സിലബസ് ഒക്കെ എല്ലാവർക്കും കിട്ടിയത്, നിങ്ങൾ നോക്കി കാണുന്നല്ലോ. വളരെ ഭംഗിയായിട്ട് അച്ഛൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ പ്രയോജനപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു. മർത്തമറിയ സമുദായത്തിന്റെ പേരിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങൾ വായിച്ചത് സോളി പോൾ സെന്റ് മേരീസ് വലിയ പള്ളി ഡാലസിലെ ഇടവകാംഗമാണ്. ഈ വർഷത്തെ ഡാലസ് MMES റീജിയണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. സോളി ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളോടും ഡയസിഷൻ റീജിയണൽ യൂണിറ്റ് ഓഫീസ് ബെയറേഴ്സ് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ് അടുത്ത ബുധനാഴ്ച February 17 വൈകിട്ട് 8 മണിക്ക് പതിവ് പോലെ സെൻട്രൽ ടൈം 8 മണിക്ക് നമ്മുടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. മാത്യു കോശി എത്തൻ ക്ലാസ്സുകൾ തുടരുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം സാർ.
ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾക്ക് ഞാനിപ്പോ ഇന്ന് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ തുടങ്ങി വന്നപ്പോൾ ഇതിന്റെ ഇൻട്രഡക്ഷനൊക്കെ കുറച്ച് ഇൻട്രഡക്ഷനൊക്കെ വന്നല്ലോ ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് അത് ഡിലെ വന്നത്. നമുക്ക് മേക്കപ്പ് ചെയ്തോളാം. അപ്പം അടുത്ത ആഴ്ച നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു ബാലൻസ് ഭാഗം മറ്റുള്ള ഭാഗം കൂടെ ഒന്ന് വായിച്ചുകൊണ്ട് വരിക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ്, ഇപ്പൊ ലാംഗ്വേജ് ഇഫ് യു നീഡ് ഇഫ് യു മോർ ഇംഗ്ലീഷ് ഇൻ അവർ ക്ലാസ് യു കാൻ ടെൽ രൂപ അബൌട്ട് ദാറ്റ് ഓർ എനി സജഷൻസ് യു കാൻ പ്രാർത്ഥിക്കാം. ശുദ്ധോള ബാബ, ശുദ്ധോള തിരുനാമത്ത ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ദൈവമുള്ള സ്ത്രീപായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധോള റൂവ, കുടിരിപ്പിന്റെ ഭവനങ്ങളായ ഞങ്ങളെ ചമയ്ക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ തിരവിന്റെ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ദിവ്യവചനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ നിന്റെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനത്തോട് ഉത്തിരിപ്പാൻ തക്കവണ്ണം ധ്യാനത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് പകരണമേ. തിരുവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുള്ള ഉത്സാഹം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ.